2024 ജൂൺ 6 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപിക നാഷ്. പൂർണ്ണ നിയന്ത്രണമില്ലാതെ മോദിയുടെ മൂന്നാം മൂഴം. പ്രസൂൺ എസ് കണ്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ന്യൂഡൽഹി. ഒറ്റയ്ക്ക് കേവലഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണം ഇക്കുറി ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും കൈകളിലായിരിക്കില്ല. എല്ലാ കാര്യത്തിലും TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെയും JDU നേതാവ് നിതീഷ് കുമാറിന്റെയും നിലപാടുകൾ തേടേണ്ടിവരും. ഒറ്റ അംഗമുള്ള ഹിന്ദു അവാമി മോർച്ച പോലുള്ള സഖ്യകക്ഷികൾക്കും വീര്യം കൂടും. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് കേവലഭൂരിപക്ഷം ലഭിച്ചതിനാൽ BJPക്കായിരുന്നു സർക്കാരിൽ പൂർണ്ണ നിയന്ത്രണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ തീരുമാനങ്ങളാണ് കഴിഞ്ഞ രണ്ടു സർക്കാരിലും എല്ലാ മന്ത്രാലയങ്ങളും നടപ്പാക്കിക്കൊണ്ടിരുന്നത്. സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ള മേധാവിത്വം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കുന്നത് എളുപ്പമാവില്ല. മതേതര നിലപാടുള്ള സോഷ്യലിസ്റ്റായ നിതീഷ് കുമാറാകും തലവേദനയാകുക. ജാതി സെൻസസിൽ നിലപാട് വ്യക്തമാക്കാത്ത BJP അതിനായി വാദിക്കുന്ന നിതീഷിന്റെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങുമോയെന്ന് കണ്ടറിയണം. മറുകണ്ഠം ചാടുന്നത് പതിവായ നിതീഷ് 2013 മോദി പ്രധാനമന്ത്രിയാകുന്നതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടയാളാണ്. 2017 തിരിച്ചുവന്നു. 2022 വീണ്ടും പോയി. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് തിരിച്ചെത്തിയത്. ഇനിയും അത് സംഭവിച്ചേക്കാം. ഒന്നാം NDA സർക്കാരിന്റെ ഭാഗമായിരുന്ന TDP 2018 ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നിഷേധിക്കപ്പെട്ടതിനെ ചൊല്ലി മുന്നണി വിട്ട് കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കുമൊപ്പം ചേർന്ന് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം സഖ്യകക്ഷികളെ പിളർത്തി അവരുടെ ശക്തി ചോർത്തുന്നതും സ്വന്തം നില ഭദ്രമാക്കുന്നതും BJPക്ക് ശീലമാണ്. ദീർഘനാളത്തെ ബന്ധമുള്ള ശിവസേനയുമായി പിരിഞ്ഞ ശേഷം അവരെ പിളർത്തി മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ചത് ചരിത്രം. 2020 വിവാദ കാർഷിക നിയമങ്ങളുടെ പേരിൽ പഞ്ചാബിലെ സഖ്യകക്ഷി അകാലിദൾ മുന്നണി വിട്ടുപോയിരുന്നു. 18 ലോക്സഭയിൽ പാർട്ടികളുടെ അംഗബലത്തിൽ വന്ന മാറ്റവും വെല്ലുവിളിയാകും. കഴിഞ്ഞ ലോക്സഭയിലെ മൃഗീയ ഭൂരിപക്ഷവും BJD YSR കോൺഗ്രസ് കക്ഷികളുടെ പുറത്തുനിന്നുള്ള പിന്തുണയും ഉപയോഗിച്ച് തികച്ചും ഏകപക്ഷീയമായാണ് ബില്ലുകൾ പാസാക്കിയിരുന്നത്. ഇക്കുറി 99 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കരുത്താർജ്ജിച്ചത് ലോക്സഭാ നടപടികളിൽ പ്രതിഫലിക്കും.